Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ധ്യാനം പരിശീലിക്കുന്നിടത്ത് നല്ല അകത്ത് സ്പ്രിങ്ങൊക്കെ വെച്ച് നല്ല കുഷനുള്ള വലിയ ബെഡിട്ടിട്ടാണ് കൊടുത്തിരുന്നത്. ധ്യാനം പരിശീലിക്കുന്നു, എന്നിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും പൊങ്ങാൻ. ഇരുന്നു കൊണ്ട് പത്മാസനത്തിലിരുന്ന് ഒന്ന് പൊങ്ങുമ്പോഴത്തേക്ക് റബ്ബർ കുഷൻ കിടന്ന് ചാടും, ആകാശത്തിലൂടെ പറക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളും അങ്ങനെ ആകാശത്തിലൂടെ പറന്നു കണ്ടിട്ടില്ലെങ്കിലും ഈ ചാട്ടം കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഉയർന്ന് ചാടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്ക് ആ ജിജ്ഞാസ എങ്ങനെ, ആരും ഇന്നുവരെ ശിഷ്യന്മാര് പറന്നിട്ടില്ല, ഗുരുവും പറന്നിട്ടില്ല, ആകാശത്തിലൂടെ പറന്നിട്ടില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ അഭ്യസിക്കുന്നവരുണ്ട്. ആ ശ്രദ്ധയെ എന്തായാലും അംഗീകരിക്കും. കുഷനിരുന്ന് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങും, ഒരരയടി പൊങ്ങും. പക്ഷെ നാളെ ഒരു കാലത്ത് ആകാശത്തിലൂടെ പോകുന്നു. പണ്ട് യോഗികൾ ആകാശത്തിലൂടെ പറന്നിട്ടുണ്ട്, അവർ കുഷനിലിരുന്ന് ധ്യാനിച്ചിട്ടില്ല. കാട്ടിലും മലയിലും ഗുഹയിലും ഒക്കെ ഇരുന്ന് ധ്യാനിച്ചിട്ട് അങ്ങനെ ചില ആകാശഗമനം പോലുള്ള സിദ്ധികളുണ്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നെന്തായാലും അങ്ങനെയൊന്നും ആരും പറക്കുന്നവരെയൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ പ്ലെയിനൊക്കെ ആകാശത്തുള്ളതുകൊണ്ടായിരിക്കും ഇന്നാരും പറക്കാത്ത, ആക്സിഡന്റ് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ ഇന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വളരെ തമാശയായിട്ട് തോന്നുന്നു, പക്ഷെ മൂഢശ്രദ്ധ എന്ന് പറയാം, ജഡശ്രദ്ധ, ജഡമായ ശ്രദ്ധ, വിവേകമില്ലാത്ത ശ്രദ്ധ. അതുകൊണ്ട് അത്തരം പരിശീലനങ്ങളും ആൾക്കാർ ഇവിടെ ഒരിക്കലും നടക്കുന്ന കാര്യം ഗുരു പറഞ്ഞിട്ടില്ല, പിന്നെ ശിഷ്യൻ പറക്കുന്നു. അപ്പൊ ഇത് ഇതിന്റെ ജിജ്ഞാസ ഉണ്ടാവും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാൾ പറക്കുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ജിജ്ഞാസ ഉണ്ടാവും. അതല്ല ഇവിടെ പറയുന്നു. ആ ജിജ്ഞാസയാണ് ഇവിടെ ശിഷ്യനുണ്ടാകുന്നു. കേനപ്രകാരേണ, എങ്ങനെ അത് സാധിക്കും? അതിന് സമാധാനം പറയുന്നതോ, നോക്ക, എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ശരി, അങ്ങനെ ഒരു വിദ്യയുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? നീ ഈ മന്ത്രം ജപിച്ചാൽ മതി, കുറച്ചു കാലം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ഈ സംഗതി ചെയ്തു കഴിഞ്ഞാൽ മതി, കുറച്ചു കാലം കഴിയുമ്പം ഇതുവരെ കേൾക്കാത്തതെല്ലാം നീ കേൾക്കും, അറിയാത്തതെല്ലാം അറിയും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഏനാശ്രിതം ശ്രുതം ഭവതി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് എന്തോ ഒരു വലിയ അത്ഭുതം പറയാൻ പോവുകയാണ്. ഇതുവരെ കേൾക്കാത്തതെല്ലാം കേൾക്കുന്ന ഒരു വിദ്യ, എന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയായിരിക്കും, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരിക്കും. ഇവിടെ അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ പറയുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ വെയിറ്റുള്ള ഒരു കാര്യവും പറയുന്നില്ല, ഘനമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ശിഷ്യന്മാരെല്ലാം നിരാശപ്പെടും, ഉടനെ ആ ഗുരുവിനെ ഉപേക്ഷിച്ച് സ്ഥലം പെടും. ഇത് പറയാനാണോ പറഞ്ഞത്? എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതാണോ പറയുന്നത്? യഥാസൗമ്യ ഏകേന മൃത്പിണ്ഡേന സർവം മൃന്മയം വിജ്ഞാതം സ്യാ വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. ഇവിടെ വളരെ ലളിതമായി താൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ ശിഷ്യ വിശദീകരിക്കുകയാണ്. കണ്ണടച്ച് അരമണിക്കൂർ ഇരിക്കാനോ, മൂക്കിൽ പിടിച്ചുകൊണ്ട് പ്രാണന വലിക്കാനോ അല്ലെങ്കിൽ തല താഴേക്ക് കാല് മേലോട്ടാക്കി നിൽക്കാനോ, ഇനി എന്തെങ്കിലും രഹസ്യമന്ത്രമോ, ഐം ഹ്രീം ഇതൊന്നും പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? യഥാ സാദേശ ഭവതി തസ്സു, ഇത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഹേ സൗമ്യാദേവ പ്രിയപ്പെട്ടവനെ, യഥാലോക ഏകേന മൃത്പിണ്ടേന കരകകുംഭാദി കാരണഭൂതേന വിജ്ഞാതേന സർവമന്യദ്വികാരജാതം മൃണ്മയം മൃദ്വികാരജാതം വിജ്ഞാതം. നമ്മൾ എത്രയോ തവണ കേട്ട കാര്യമാണ് പറയുന്നത്, മണ്ണും മൺപാത്രവും എന്നാ അറിഞ്ഞാൽ ഇങ്ങനെയായിത്തീരുമെന്നാണ്. എന്താണോ ഏകേന മൃത്പിണ്ടേന, ഒരു മണ്ണുള്ള കരകകുംഭാദി കാരണഭൂതേന, അതാണ് പലതരത്തിലുള്ള മൺപാത്രങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. വിജ്ഞാതേന, ആ മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം മന്യത്തദ്വികാരജാതം, ആ മണ്ണുരുളയിൽ നിന്നുണ്ടായ എല്ലാ പാത്രങ്ങളും മൃണ്മയം, അത് മണ്ണാണ്, മണ്ണ് തന്നെ. മൃദ്വികാരജാതം വിജ്ഞാതസ്യ, മൃദ്വികാരമാണ് എന്നറിയപ്പെടുന്നു. ഇത്രേ പറയുന്നു. ഇവിടെ പറഞ്ഞ സർവവും അറിയുന്ന സർവജ്ഞത എന്ന് പറയുന്ന ഇതാണ്, മണ്ണുരുളയിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ. പരമാത്മാവിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചം പരമാത്മാവ് തന്നെ. ഇത്രേ പറയാനുള്ളൂ. പക്ഷേ മഹാത്മാക്കളും ഇത് പറയാറില്ല. എന്തുകൊണ്ടാ പറയാത്തത്? കാരണം ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ്. ഇതിനെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ആരുടെ കയ്യിലുമില്ല. ആർക്കും ഇതറിയണമെന്നുള്ള താല്പര്യവും ഉണ്ടാകാറില്ല. ഒരു ജിജ്ഞാസയുള്ള ജിജ്ഞാസ മറ്റു വിഷയങ്ങളിലാണ്. മുമ്പ് പറഞ്ഞതുപോലെ എങ്ങനെ സർവജ്ഞനാകാം, എങ്ങനെ സിദ്ധനാകാം, എങ്ങനെ അത്ഭുതങ്ങൾ നേടിയെടുക്കാം, ഇങ്ങനെ അതീന്ദ്രിയമായ ജ്ഞാനത്തെ സമ്പാദിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ജിജ്ഞാസ. അപ്പൊ ആ ജിജ്ഞാസയ്ക്ക് നിവർത്തി വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞു കൊടുത്താലേ തൽക്കാലത്തേക്ക് ഇങ്ങനെ ആ ജിജ്ഞാസയ്ക്ക് നിവൃത്തി ഉണ്ടാവും. എനിക്ക് ഇന്ന സിദ്ധി എനിക്കെങ്ങനെ നേടാൻ കഴിയും, അത്ഭുതം എങ്ങനെ സംഭവിക്കും, അതിനിതാണ് ഉപായം എന്ന് പറയുമ്പോൾ ആ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ ജിജ്ഞാസ തൽക്കാലത്തേക്ക് ശമിക്കുന്നു. ശരി, അപ്പോൾ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ അത് നേടാം. സമാധി പര്യന്തമുള്ള കാര്യങ്ങളുള്ള ജിജ്ഞാസയെ നിവർത്തിപ്പിക്കുന്നത് ഗുരുക്കന്മാരിങ്ങനെയാണ്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഗുരുവിനും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു യഥാർത്ഥ ആത്മ ജിജ്ഞാസുവിനാണെങ്കിൽ ഇതുപോലെയായിരിക്കും, ലളിതമായിട്ടാണ് ഉപദേശിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ലളിതമായ മാർഗത്തിലൂടെ അങ്ങനെ വ്യക്തമാകും. എന്നാലും ഒരിക്കലും ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ അവനെ നടത്തിപ്പിക്കപ്പെടും. ഇവിടെ ശ്രുതി ഋഷിയുടെ ഉപദേശം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി പറയുന്നു. ഇത്രയുള്ളൂ ഇവിടെ. മൺപാത്രത്തെ കണ്ടാൽ ഇത് മണ്ണെന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ കണ്ടാൽ ആത്മാവാണെന്നറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകുന്നു? കാരണം അങ്ങനെ ഒരു ബോധത്തിന് ആർക്കും ജിജ്ഞാസയില്ല, ഇല്ലാത്ത എങ്ങനെ നിവർത്തിക്കത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ സാധാരണ മഹാത്മാക്കൾ ഉപദേശിക്കാറില്ല. അജ്ഞന്റെ പാമ്പരന്റെ അത്ഭുത ജിജ്ഞാസയെ നിവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളെ പറയാറ്. കഥം മൃത്പിണ്ടേകാരനെ വിജ്ഞാതെ കാര്യമന്യ വിജ്ഞാതം സ്യ, മൃത്പിണ്ടമാണ് കാരണം. അതിനറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ളവർക്ക് അറിയാൻ കഴിയും? പ്രപഞ്ചത്തിന് കാരണം ആത്മാവാണ് എന്ന് ബോധിപ്പിക്കുന്നു ശിഷ്യൻ. അത് ബോധിക്കുന്നു, ശരി, പ്രപഞ്ചത്തിന്റെ കാരണം ആത്മാവാണ്. അടുത്തെന്താ പറയുന്നത്? അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എല്ലാം അറിയപ്പെട്ടതായി, ഇപ്പൊ ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നു, അതെങ്ങനെ? അങ്ങ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, പ്രപഞ്ചകാരണം ആത്മാവാണ് ബോധ്യപ്പെട്ടു. പക്ഷെ ആ ഒരു അറിവുകൊണ്ട് എനിക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിൽ ഞാൻ ഇന്നും അജ്ഞനാണ്. ഇപ്പൊ പ്രപഞ്ചകാരണം ആത്മാവാണെന്ന് അറിഞ്ഞതുകൊണ്ട് പ്രപഞ്ചജ്ഞാനം ഉണ്ടാവുന്നില്ലല്ലോ. അതാണ് വേണ്ടത്. പ്രപഞ്ചജ്ഞാനത്തെയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഇത് ആഗ്രഹിച്ചാണ് പോകുന്നത്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത്ഭുതമായ ശക്തികൾ, അത്ഭുതമായ സിദ്ധികളൊക്കെ പ്രതീക്ഷിച്ചാൽ പോകുന്നു. അപ്പോ ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതെന്താ അറിയാനിരിക്കുന്നത്? ഇത്രേ അറിയാനുള്ളോ? മൃത്പിൻ്റെ കാരണേ വിജ്ഞാതെ കാര്യം അന്യ കഥം വിജ്ഞാതം ചെയ്യാം. മൃത്പിൻഡത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും? അറിഞ്ഞതന്നെ അറിയാൻ കഴിയും, അറിയാത്തത് എങ്ങനെ അറിയാൻ കഴിയും? നിമിഷദോഷ, അങ്ങനെ ചിന്തിക്കണ്ട. ഈ പറയുന്നതിന് ദോഷമൊന്നും എന്താണോ? കാരണേന അനന്യത്വ കാര്യം എന്നാണ് അറിയേണ്ടത്. അല്ല, മറിച്ചല്ല. ഒരു മണ്ണ് ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സർവത്തെയും കുറിച്ചുള്ള ഞാനും ഉണ്ടാവുമെന്നല്ല. അങ്ങനെ ധരിക്കരുത്. അതിനു വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. അതിട്ട് സംഭവിക്കത്തുമുണ്ട്. കാരണം ഇവിടെ മണ്ണെല്ലായിടത്തും ഉണ്ട്. പൊതുവെ മൃന്മയമാണ്. അതിലിവിടെയെല്ലാം മണ്ണ് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മണ്ണ് ഇന്നതാണ് തത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ എല്ലാത്തിനും അറിയുന്നു? അസാധ്യമല്ലോ. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് മുൻ സർവജ്ഞനാണ്. ലോകത്തെന്തെല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയോ, എവിടെ ഏത് കാലത്ത് ഏത് ദേശത്ത് മണ്ണിന്റെ കാര്യം ഇരിക്കുന്നു എന്നെല്ലാം അവൻ ഇരിക്കുന്നിടത്തിരുന്ന് അറിയുന്നു. അത് മഹത്തായൊരു കാര്യം തന്നെ. പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെന്താ ഈ പറയുന്നതിന്റെ താല്പര്യം? പറയുന്നു കർണേന അനന്യത്വ പരിസ്യ, കാര്യം കാരണത്തോട് അനന്യമാണ്, ഇതാണ് ബോധിക്കേണ്ടത്. ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ബോധിക്കാൻ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. മണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടായപ്പോ കാരണേന ആ കാരണത്തിൽ നിന്നും അനന്യമാണ് കാര്യം. എന്നാൽ കാര്യം ഉണ്ടായിട്ടും അതാണ്. മണ്ണിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും, ഉണ്ടായിക്കഴിഞ്ഞു, മണ്ണിൽ ഒരുപാട് പ്രവർത്തിച്ചപ്പോഴാണ്, അതിൽ പലതും കൂടിച്ചേർന്നപ്പോഴാണ് അതിൽ നിന്ന് പാത്രം ഉണ്ടായത്. അപ്പൊ കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ആ അനന്യത്വം അതിന് വിടാൻ പറ്റുന്നില്ല. ആ കാര്യം മണ്ണിനെ വേറെ പിരിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അനന്യരൂപത്തിലുള്ള അറിവ്. മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. എങ്ങനെ? അനന്യരൂപം. അല്ലാതെ ഓരോ പാത്രങ്ങളെയും വേറിട്ട് വേറിട്ടല്ല, അതറിയാൻ സാധ്യമല്ല. അപ്പോൾ ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം, കാര്യം. ഈശ്വര സൃഷ്ടമായ ഈ അനന്തമായ കാര്യത്തെ ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധ്യം. എന്ത് അഭ്യാസിയായാലും, എന്ത് യോഗിയായാലും, എന്തെല്ലാം മഹത്വം ഉണ്ടായാലും ശരി, ആ നാനാത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ കാരണം പറഞ്ഞു. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. കാര്യം കാരണത്തെ പോലെ തന്നെ അനന്തമായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർത്ഥ്യത്തെ അപേക്ഷിച്ചത് അനന്തമാണ്. ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചതിന് അത് അനന്തമാണ്. അതിന് ഈ ഇന്ദ്രിയങ്ങളോട് ഗ്രഹിക്കാൻ സാധ്യമല്ല. അപരിച്ഛിന്നമായ ഒന്നിനെ പരിച്ഛിന്നമായ ഒന്നിനോട് ഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സർവജ്ഞത്വം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകത്തില്ല ജീവൻ. പക്ഷെ ഇത് ലളിതമാണ്. യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്താണ്? ഈ കാര്യമായ കാര്യങ്ങളെയൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ കാര്യത്തെയും കാരണത്തെയും സംബന്ധിച്ചുള്ള തത്വത്തെ അറിയാൻ കഴിയുന്നു. നാനാത്വ ജ്ഞാനം എന്ന് പറയുന്നത് വൃദ്ധമായ ജ്ഞാനമാണ്, ഒരു ഉപയോഗമില്ല. ഇനി ഒരു വളരെ പരിശ്രമിച്ച് ഈ സർവ മൺപാത്രങ്ങളെ കുറിച്ചും ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഇന്നതിരിക്കുന്നു എന്നറിഞ്ഞാലും എന്താ അതുകൊണ്ട് പ്രയോജനം? വിശേഷിച്ച് പ്രയോജനമൊന്നും ജീവനില്ല. ഈശ്വരന് പ്രയോജനമുണ്ട്. എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കണമെങ്കിൽ അത്തരം അറിവെല്ലാം വേണം. ജീവൻ എന്താ? അതിനൊന്നും ശേഷിയില്ല. ഏതെങ്കിലും കാരണവശാൽ പ്രയാസപ്പെട്ടു ഈ ജ്ഞാനം നേടാമെന്ന് വിചാരിച്ചാൽ തന്നെ സർവജ്ഞത്വം, അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഇല്ല. ജീവിക്കുന്നതിനത് ഗുണം ചെയ്യുന്നില്ല. കാരണം അതില്ലാതെ തന്നെ ജീവന്മാരെല്ലാം ജീവിക്കുന്നു. നല്ല വസ്ത്രാദികൾക്കും അത് ഉപകരിക്കുന്നില്ല. അതില്ലാതെ തന്നെ വസ്ത്രാദികൾക്ക് ഒന്നിനും ഇഹപരത്തിൽ ഒന്നിനും അത് ഉപയോഗിക്കുന്നില്ല ആ സർവജ്ഞത്വം. മറിച്ചിതാണെങ്കിലോ അനന്യത്വ കാര്യ അവിടെ പാത്രത്തെ കണ്ടിട്ട് ജിജ്ഞാസ ഉണ്ടാവുന്നു, എന്താണ് ഈ പാത്രം, ഇതെവിടെ നിന്നുണ്ടായി, ഇതെവിടെ നിലനിൽക്കുന്നു, ഇതെവിടേക്ക് പോകുന്നു, ഇത്തരം ജിജ്ഞാസകൾ ഉണ്ടാവും, ചിന്തിക്കുന്നവരുണ്ടാവും. ആ ജിജ്ഞാസയ്ക്ക് ശമനം ഉണ്ടാവും. ഇത് മണ്ണിൽ നിന്നുണ്ടായി, മണ്ണിൽ നിലനിൽക്കുന്നു, മണ്ണിൽ തന്നെ വിലയിക്കുന്നു, അത് തത്വ ജിജ്ഞാസയ്ക്കുള്ള ശമനം ഉണ്ടാകും. അതുകൊണ്ട് വ്യർത്ഥമായ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്നും ശമനം ഉണ്ടാകത്തില്ല. തലതിരിഞ്ഞ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്നും ശമനം ഉണ്ടാകത്തില്ല. ഇവിടെ തത്വ ജിജ്ഞാസയാണ്. പാത്രത്തിൽ കാണുമ്പോൾ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നത് തത്വ ജിജ്ഞാസയാണ്. എന്താണ് ഇതിൽ തത്വം, പരമാർത്ഥം, ഇതെങ്ങനെ സംഭവിച്ചു, ഇനി അതിന്റെ നീളം, ഗുണം, ആകൃതി, വീതി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ജിജ്ഞാസയാണെങ്കിൽ അതൊക്കെ ഇതുകൊണ്ട് ശമിക്കത്തില്ല. പാത്രം കണ്ടു, ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊണ്ടും ആ ജിജ്ഞാസ ശമിക്കത്തില്ല. തത്വബോധം കൊണ്ട് ശമിക്കത്തില്ല. അതെല്ലാം തത്വ ജിജ്ഞാസ. മറ്റെന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസകളായി ഇതിലൂടെ വേണം ഈ ആത്മബോധത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറാം. തത്വ ജിജ്ഞാസയാണ് ഇവിടെ നിർത്തിപ്പിക്കുന്നത്. അത് മൃത്താണ്. പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ. അവിടെ ഉണ്ടാകുന്ന ബോധം എന്താണ്? തത്വബോധം. ആ കാര്യങ്ങളുടെ തത്വത്തെ കുറിച്ചുള്ള ബോധം. ആ കാര്യങ്ങളെല്ലാം കാരണം തന്നെ. നമ്മളീ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് അനേക ജിജ്ഞാസകൾ ഉണ്ടാകാറുണ്ട്. നാനാതത്വം ഈ പ്രപഞ്ചത്തെ പൊതുവെ സംബന്ധിച്ച് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതിക്ഷണം പല ജിജ്ഞാസകളും ഉണ്ടാകുന്നു. ഇതങ്ങനെ സംഭവിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നു. ഓരോ വസ്തുവിനെ കുറിച്ചും ജിജ്ഞാസ ഉണ്ടാകും. അന്വേഷണം തുടങ്ങുന്നു. പല കണ്ടെത്തലുകളും എത്തിച്ചേരുന്നു. ഈ ജീവന സംസാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജിജ്ഞാസകളും അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ്. പക്ഷെ ഇതൊന്നും തത്വജിജ്ഞാസയല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് കേവലം തത്വജിജ്ഞാസയെക്കുറിച്ചാണ്. അത് ഇതിന്റെ ശമനം എങ്ങനെ ഉണ്ടാവും? ഇവിടെ പറയുന്ന ഈ നാനാതരത്തിലുള്ള ജിജ്ഞാസകൾ, ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഈ പുസ്തകത്തെ കാണുന്നു, ഇതെങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി തുടങ്ങി നൂറുകണക്കിന് ജിജ്ഞാസകൾ ഉണ്ടാവും. അതത്വ ജിജ്ഞാസ. ഈ ജിജ്ഞാസകൾക്ക് തത്വജ്ഞാനം കൊണ്ട് ശമനം ഉണ്ടാകത്തില്ല. ഇതിനെ ശമിപ്പിക്കുന്നത് നല്ല തത്വജ്ഞാനം. ഈ ജിജ്ഞാസകൾ, ഈ അതത്വ ജിജ്ഞാസ ഇങ്ങനെ അനന്തമാണ്. ജാഗ്രത്തിൽ സദാസമയം മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് കുറേയൊക്കെ സമാധാനം ഉണ്ടാകുന്നു. ഇത് അവനെ തൃപ്തനാക്കത്തില്ല, ഈ സമാധാനങ്ങൾ. കാരണം ഓരോ ജിജ്ഞാസ ശമിക്കുമ്പോൾ അടുത്ത ജിജ്ഞാസ വരും. ഒരേ വിഷയത്തെ സംബന്ധിച്ച്. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വളരെ പരിശ്രമിച്ച് ഒരു ജിജ്ഞാസയ്ക്ക് ശമനം കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് ശാസ്ത്രീയമായ അന്വേഷണം കണ്ടെത്തലുകൾ എന്നൊക്കെ പറയുന്നു. ഉടനടുത്ത ജിജ്ഞാസ വരുന്നു, അതവനെ കൃതകൃത്യനാക്കില്ല, തൃപ്തനാക്കത്തില്ല. തത്വജിജ്ഞാസയുടെ പ്രയോജനം അതാണ്. അവന് വസ്തുവിന്റെ നാനാത്വത്തെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, വസ്തുതത്വത്തെ കുറിച്ചുള്ള ജിജ്ഞാസ, ആ വസ്തുതത്വത്തെ കുറിച്ചുള്ള ജിജ്ഞാസ അവനെ കൃതകൃത്യനാക്കുന്നു. ആ ജിജ്ഞാസയുടെ ശമനം, ഇതിന്റെ തത്വം ഇന്നതാണ് എന്നുള്ള ബോധത്തിൽ നിശ്ചിന്തനാകും. അവന് കൃതാർത്ഥത എന്ന് പറയും. മറ്റങ്ങനെയല്ല, ഒരു ജിജ്ഞാസ അവസാനിക്കുന്നു, അടുത്ത ജിജ്ഞാസ ഉണ്ടാകും. അവന്റെ ജിജ്ഞാസ ഇതിനെല്ലാം അറിയുന്നതിന് സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ. അത് ശാസ്ത്രത്തിലൂടെ ശ്രമിച്ചാലും മറ്റെന്തെങ്കിലും ഉപായങ്ങളിലൂടെ അഭ്യാസങ്ങളിലൂടെ ശ്രമിച്ചാലും അവന്റെ താല്പര്യം ആ സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണെങ്കിൽ, വിഷയജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണെങ്കിൽ അത് നിവർത്തിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും കൃതകൃത്യത ഉണ്ടാകും. ഇതങ്ങനെയല്ല. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചം ഏതുവരെ നിലനിൽക്കും, പ്രപഞ്ചത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ചുള്ള അനന്തമായ ജിജ്ഞാസകൾ, അത് നമ്മൾ അനന്തമായി നിവർത്തിച്ചാലും ശരി, കൃതകൃത്യത ഉണ്ടാകത്തില്ല. മറിച്ച് ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ച തത്വത്തിലാണ് ജിജ്ഞാസ, ഏകാന്ത ജിജ്ഞാസ, ഒന്നിനേ ഉള്ള ജിജ്ഞാസ. ആ ഏകാന്ത ജിജ്ഞാസ നിവർത്തിച്ചാൽ അവൻ കൃതകൃത്യനായിത്തീരുന്നു. ഇതിന്റെ തത്വം ഇന്നതാണ്, അവൻ അതിനെക്കുറിച്ചേ ജിജ്ഞാസ ഉണ്ടായിരുന്നുള്ളൂ, അത് നിവർത്തിച്ചു, കൃതകൃത്യനായി. മറ്റ് ജിജ്ഞാസകൾ, നാനാത്വത്തെ കുറിച്ചുള്ള ജിജ്ഞാസകൾ, അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഉടനെ തത്വജ്ഞന്റെ വ്യവഹാരത്തെ കുറിച്ച് ആൾക്കാർക്ക് സംശയമുണ്ടാകും. തത്വജ്ഞൻ എങ്ങനെയിരിക്കുന്നു, വ്യവഹരിക്കുന്നു, തത്വജ്ഞനായി ഭാവിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ വ്യവഹരിക്കുന്നു എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കും. തത്വജ്ഞന്റെ ജിജ്ഞാസ എന്ന് വൃത്തി എന്ന് പറയുന്നത് ആ തത്വജ്ഞാനമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോയി. ആൾ എന്നോട് പറഞ്ഞു, വളരെ പ്രസിദ്ധനായ ഗുരുവാണ്, ഗുരുവിനെ കണ്ടുകഴിഞ്ഞു, ഗുരുവിന്റെ അടുത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ശിഷ്യൻ വളരെ ആത്മ ജിജ്ഞാസയോടുകൂടി അച്ഛന് ഈശ്വരജ്ഞാനം വേണം, തത്വജ്ഞാനം വേണം. അത് ശരിയായ ജിജ്ഞാസയോടുകൂടിയ ചെന്നത് ഗുരുവിന്റെ അടുത്ത്. ഗുരു ഇന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നു, ഉപദേശിക്കുന്നു, ജ്ഞാനവൈരാഗ്യങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു, ശിഷ്യന്മാരെല്ലാം കേട്ട് ഇരിക്കുന്നു. പെട്ടെന്ന് ഗുരു ചോദിച്ചപ്പോ സമയം എന്തായി എന്ന് ചോദിച്ചു. ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെന്ന ജിജ്ഞാസുവിന് ഉടൻ ബോധ്യമായി, ഈ ഗുരു തത്വജ്ഞനല്ല. എന്തുകൊണ്ട്? തത്വജ്ഞനായിരുന്നുവെങ്കിൽ ഇപ്പൊ സമയം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തോന്നു. കാരണം ഇപ്പൊ സമയം എന്താണെന്ന് ഉള്ള ബോധമില്ലാത്ത ആളെങ്ങനെ തത്വജ്ഞാനിയാകും? അതാണ് പോയ ജിജ്ഞാസുവിന്റെ ആർഗ്യുമെന്റ്. ഒരു തത്വജ്ഞനാണെങ്കിൽ ഇപ്പം ഇത്ര മണി കഴിഞ്ഞ് ഇത്ര മിനിറ്റാണെന്ന് അറിഞ്ഞിരിക്കും. അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഇതൊരാള് പറഞ്ഞതാണ്, എന്താ കഥ പറയുന്നതല്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോ അയാളുടെ ധാരണ എന്തായിരുന്നു? ഒരു ഗുരുവിനെ കുറിച്ച് എന്താ ധരിച്ചിരുന്നത്? ഗുരു ഇപ്പോ സമയം എന്തായെന്ന് ചോദിച്ചപ്പോ ഗുരു തന്റെ അജ്ഞതയെ വെളിപ്പെടുത്തി. താൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ ഒരു ജിജ്ഞാസ, ഒരു സംശയം മനസ്സിൽ വരാൻ പാടില്ലാത്ത ആളാണ് ഗുരു. ഗുരുവിന് അങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല. കാരണം ഇപ്പൊ ഇത്ര മണി കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് എന്ന് ഗുരു അറിഞ്ഞിരിക്കണം. ആളിനെ ഞാൻ കണ്ടിട്ട് കുറെ കാലമായി. ഇപ്പോഴും ആൾ അങ്ങനെ ഒരു ഗുരുവിൻ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. സമയം ചോദിക്കാത്ത ഗുരു കണ്ടെത്തിയോ എന്നറിയത്തില്ല. കണ്ടെത്താൻ യാതൊരു സാധ്യതയില്ല. കാരണം തന്റെ സങ്കല്പം ഭാവന അങ്ങനെയാണ് ഗുരുവിനെ സംബന്ധിച്ച്. ഗുരു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം ഗുരു സർവജ്ഞനായിരിക്കണം, ദേശകാലങ്ങളെ കുറിച്ചെല്ലാം എല്ലാം അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ ഗുരുവിൽ അങ്ങനെ ഒരു ജിജ്ഞാസ വരാൻ പാടില്ല. അപ്പൊ തത്വജ്ഞനാണെങ്കിൽ എന്താണ്, ഈ പറഞ്ഞതുപോലെ മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ, ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെ, ഈശ്വരൻ നിന്നുണ്ടായതെല്ലാം ഈശ്വരൻ തന്നെ എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞു. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തരത്തിന് ജിജ്ഞാസ വരാൻ പാടില്ല. ഇതാണ് മറ്റൊരു വിഷയത്തെ കുറിച്ചുള്ള സംശയം മനസ്സിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെ അറിയുന്നവനെ സർവജ്ഞനാണെന്നാണ് പറയുന്നത്. ഇവിടെ സർവവും ആത്മരൂപേണ ജാനാതി അറിയുന്നു എന്നുള്ള അർത്ഥം ഗ്രഹിക്കുന്നത്, സർവത്തെ അറിയുന്നു. സർവത്തെ അറിഞ്ഞാണെന്നുകൊണ്ട് സമയബോധം ഉണ്ടായില്ല. രണ്ടും രണ്ടാണ്, സമയബോധം എന്ന് പറയുന്നത് വിഷയബോധം, കാലബോധം, ദേശബോധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിഷയബോധമാണ്, ആത്മബോധമാണ്. ആത്മബോധത്തിൽ വിഷയബോധം ഇല്ലാതാകുന്നില്ല. അല്ലേ, ഈ മൺപാത്രത്തെ മണ്ണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാത്രമൊന്നറിയാതിരിക്കും. ആ പാത്രം തന്നെ അത് ചട്ടിയാണോ കലമാണോ എന്നറിയാതിരിക്കും. അതെന്നാ അറിയും, അതിനെ സംബന്ധിച്ച് ജിജ്ഞാസ ഉണ്ടാകാതിരിക്കും. ഉണ്ടാകും,